കത്തും സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്കു പുടം പൊന്നിനു മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ ദുഷ്കർമ്മി നീതികെട്ടാദരങ്ങൾക്കെ ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം ഭോഷൻ നിയോഗ്യമല്ല. വ്യാജമുള്ള അധരം ഒരു പ്രഭുവിനു എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ പേടിപ്പിക്കുന്നു. പോഷന് നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായ ഒരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂടനെ അവന്റെ പോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ. ആകയാൽ കലഹമാകും മുൻപേ തർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂടനു ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യം എന്തിനെ? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരനു വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവീക്ഷിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും. പോഷനെ ജനിപ്പിച്ചവനെ അത് ഖേദകാരണമാകും. മൂടന്റെ അപ്പന് സന്തോഷമുണ്ടാകയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിനെ ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുൻപിലിരിക്കുന്നു. മൂടന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂടനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുവാകുന്നു. നീതിമാനു പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തമടിക്കുന്നതും നന്നല്ല. വാക്കു അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ പോഷനെ പോലും ജ്ഞാനിയായും അതരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുന്നതിൽ അല്ലാതെ മൂടനു ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ളതോടുമാകുന്നു. നീതിമാനെ ന്യായ വിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിനു ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂടന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന്റെ നാശം. അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണനു കെണി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു. അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. മാനത്തിന് മുൻപേ താഴ്മ. കേൾക്കുമുൻപേ ഉത്തരം പറയുന്നവൻ അത് ഘോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വായിക്കുന്ന വാക്കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും അവന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവനു നന്മ കിട്ടുന്നു. യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. ദരിദ്രന് യാതന രീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനെക്കാളും മറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. വിഘടാതരമുള്ള മൂടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ടു കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്തു സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കയില്ല. പോഷ്കിച്ചു നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വാക്കു തിരയുമ്പോഴേക്ക് അവനെ കാണുവാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. പോഷ്കു നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനും ജീവനും പോഷണ യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതോ ദാസന് എങ്ങനെ? വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ. മൂടനായ മകൻ അപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടിയന് ഗാഠനിദ്രയിൽ വീഴിക്കുന്നു. അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം തന്റെ മകനെ ശിക്ഷിക്ക. എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോവി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിനെ ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപോലെ ദയ കാണിക്കും. പോഷ്കു പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തന്റെ കയ്യെ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നതിന് മതിയാക്കുക. നിസാരസാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂടന്മാരുടെ മുതിന് പിന്നെ തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനുമാനം. എന്നാൽ ഏതു പോഷനും ശണ്ട കൂടും. മടിയൻ ശീതം നിമിത്തം ഊഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്തു അവൻ ഇരക്കും. ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും വേറ്റിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. പാപമൊഴിഞ്ഞു നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്കു പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിനോ നിദ്രപ്രിയനാകരുത്. നീ കണ്ണു തുറക്കാൻ നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. വിലയ്ക്ക് വാങ്ങുവാൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുന്നപ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അവന് വേണ്ടി ജാമ്യം നിൽക്കുന്നുവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. രാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശ്യങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ പറ്റപ്പെട്ടു കൈവശമാക്കാം, അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷത്തിനു പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുതേ. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടു തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യനു തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇതു നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കെണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു. അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളയിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധിഹേതു ആകുന്നു. ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രേ ബന്ധപ്പെടുന്നത്. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അകൃത്യഭാരം ചുമക്കുന്നതിന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുന്നു. ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. എളിയവന്റെ നിലവിളിച്ചു ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും നശിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നവന് നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. ദുഷ്ടൻ നീതിമാനും അറുവിലയാകും. ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും. ചണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നതും നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നീളവും ഗർവവും ഉള്ളവനെ പരിഹാസിയെന്നു പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതു. വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാഷ്ട്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധ ദിവസം ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്. തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ച അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ എന്ന് ഭരിക്കുന്നു. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. വീതിയേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും, അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിച്ചു കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കി കളക, അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും, കലഹവും നിന്നയിൽ നിന്നു പോകും. ഹൃദയ ശുദ്ധി ഇഷ്ടപ്പെടുന്നവൻ അതരലാവണ്യമുണ്ട്. രാജാവ് അവന്റെ സ്നേഹിതൻ. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു. യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ആദായം ഉണ്ടാകേണ്ടതിനു എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാൻ കൊടുക്കുന്നവനും മുട്ടുള്ളവനായിത്തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായിച്ചു കേൾക്ക. എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വെക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അതരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതിക്കൽ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും. അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലനോട് സഹിതമരുത്. ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ ഗണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിനു ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്നും നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന്? നിന്റെ പിതാക്കന്മാരിട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും. നീചന്മാരുടെ മുൻപിൽ അവൻ ലജ്ജിക്കയില്ല. നിനക്ക് യോഗ്യമാവുന്നു.
ും സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തനായ ദൈവം ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് സുഖിതമായിട്ട് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന വിലയേറിയ നിമിഷങ്ങളാണ് തിരിച്ചറിയുവാനും വീണ് കിട്ടുന്ന ഈ അവസരങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കൃപാസനത്തിൽ ഇരുപ്പാനും ഒരുക്കവും വിശുദ്ധിയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ശുഭവും വീഴാതെ ബലമുള്ള ഭുജങ്ങളിൽ നമ്മെ താങ്ങുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കുന്ന, വേദനയിൽ സ്വാധീനമാകുന്ന, സന്തോഷങ്ങളിൽ നമ്മളെ ആർവോട് ചേർത്ത് സ്നേഹിക്കുന്ന തമ്പുരാന്റെ മുമ്പാകെ നമുക്ക് സ്തുതിയും സ്തോത്രവും ധാരാളമായിട്ട് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാശ്രമത്ര പോലത്ത വളരെ സ്നേഹാദരോടുകൂടി അതീന്ദ്ര തിരുവനത്തിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നി ഫിലിപ്പോസ് അച്ഛൻ, എല്ലാ പ്രിയ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും വളരെ ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടുകൂടെ ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ദൈവസന്നിധിയിലിരിക്കുന്ന ഈ നമ്മുടെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ അംഗീകാരയോഗ്യമായി തീരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ആക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 98 വളരെ സുപരിചിതമായ ഗീതം, കണ്ണുനീർ താഴവരിൽ ഞാൻ ഏറ്റം വളഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും തോരാത്ത കണ്ണുനീരും ഹൃദയത്തിൽ ആഴമായ വ്യഥയും നമ്മളെ നിരാശയുടെ ഗാഥങ്ങളിലേക്ക് കൂക്കുകുത്താൻ ശ്രമിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, നമ്മുടെ ഓരോ പദങ്ങളിൽ ചുവട് വെക്കുമ്പോഴും ചുവട് പിഴയ്ക്കാതെ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയേറിയ ദൈവിക സ്വരം അനുസ്യൂതം കേൾക്കത്തക്കവണ്ണം ഈ ശുശ്രൂഷയിൽ കൂടി നമ്മുടെ കാതുകളെ ഒരുക്കാം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു പിച്ചവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നോ ഞാനുണ്ട് അന്ത്യം വരെ. സിംഹക്കുഴി ഒട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവാളോ മരണമോവം നീടട്ടെ. തീച്ചോള സിംഹക്കുഴി ഒട്ടക്കിണർ മരുഭൂമി ീർത്തവാളോ മരണമോ വന്നു
ജ്ഞാനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ചെങ്കടൽ തീരമാതിൽ തന്താസൻ കേടതുപോ ചങ്കിനു നേരെ വരോ വൻഭാരം നീങ്ങിപ്പോകും. ചെങ്കടൽ തീരമാതിൽ തന്താസൻ കേടതുപോ ചങ്കിനു നേരെ വരോ വൻഭാരം നീങ്ങിപ്പോകും. നിന്മാനം വിളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ എന്നോ ഞാനുണ്ട് അന്ത്യം വരെ. ലോകക്കാർപ്പകച്ചിടട്ടെ ലോകങ്ങൾ പഴിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ. ഗോൾഗോതാഥനുണ്ട് ലോകത്താർപ്പകച്ചിടട്ടെ രോഗങ്ങൾ പഴിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ. ഗോൾഗോതാഥനുണ്ട് നിന്മാന വിളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ എന്നോ ഞാനുണ്ട് അന്ത്യം വരെ. നിന്മാന വിളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ.
പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധം സഹായിക്കും. സ്തുതി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിനാമത്തിനും വാഴ്ത്തപ്പെട്ടവനാം വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തിന് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തിന് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ
ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. രാജ്യശക്തിയും
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ അമ്മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി
പാറയ്ക്കുമോ നിലവാക്കാരുടെ അനുതാപം ലോകത്തിനൊരു മാതൃകയായി തീരുകയും അതിനാൽ ദൈവം അവരുടെ നിലപ്പാവുകയും ചെയ്തതുപോലെ കർത്താവ് ശിക്ഷാവിധിയെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും വീണുപോകാത്ത കരുണയോടെ ഞങ്ങളെ താങ്ങുകയും ചെയ്യണമേ. സഹോദരന്മാരെ നാം എല്ലാവരും നിലവാക്കാരോട് സാദൃശ്യപ്പെടുകയും അവരെ പോലെ കരുണ പ്രാപിപ്പാൻ യോഗ്യരായി തീരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പാപികളെ പുണ്യപ്പെടുത്തുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനുമായ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് മോചിക്കണമേ. കർത്താവെ നിന്റെ കൃപയാൽ നിലവായക്കാരുടേതുപോലെ ഞങ്ങളുടെ അനുതാപത്തെ കൈക്കൊള്ളണമേ. നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് നിന്റെ രക്ഷ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ. നല്ലവനും ദയവാനുമായവനെ, നിന്നുവാക്കാർക്കുന്ന പോലെ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കും തുറന്നു തരികയും നിന്റെ കൈ ഞങ്ങൾക്ക് നീട്ടി തരികയും ചെയ്യണമേ. കരുണ നിറഞ്ഞ നിന്റെ വാതിൽക്കൽ പൊട്ടുന്ന സകല പാപികളെയും മോചനത്തിന് യോഗ്യരാക്കി തീർക്കണമേ. പാപികളെ അനുതാപത്തിലേക്ക് വിളിപ്പാനായിട്ട് വന്ന മശിഹ തമ്പുരാനെ, നിന്റെ സത്യ വഴിയിലേക്ക് ഞങ്ങളെ നീതിരിപ്പിക്കണമേ. കർത്താവേ, നിന്നുവാക്കാരുടെ നോമ്പ് പോലും നിന്റെ ക്രോധത്തെ അവരിൽ നിന്ന് നീക്കുകയും അവരോട് നിരപ്പാവുകയും ചെയ്തതുപോലെ ഞങ്ങളിൽ നിന്നും നിന്റെ ക്രോധത്തെ നീക്കിക്കളഞ്ഞ് ഞങ്ങളോട് നിരപ്പാകണമേ. കർത്താവും രക്ഷിതാവുമായ മശിഹ രാജാവേ, പിശാചുകളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യത്തിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ അടിയാരാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ തിരക്കുകളിലിരിക്കുന്നു. നിന്റെ കർണങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുന്നു. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. നിന്നുവാക്കാരെ അനുതാപം പഠിപ്പിപ്പാനായിട്ട് യവനാനെ അവരുടെ അടുക്കലേക്ക് അയച്ചവനായ ദൈവമേ, പാപങ്ങളുടെ അഗാധങ്ങളിൽ നിന്ന് കയറി രക്ഷപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. തന്നോടപേക്ഷിച്ച് നിന്നുവാക്കാരോട് വളരെ കരുണ ചെയ്യുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ നിന്റെ കൃപ വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് പാപ പരിഹാരം നൽകണമേ. കർത്താവേ, പാപികളായ നിന്റെ അടിയാരെ നീ തള്ളിക്കളഞ്ഞു നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് ദയവ് ചെയ്യണമേ. നിന്നുവായക്കാരിൽ നിന്ന് ഭയങ്കരമായ തീർപ്പിനെ നീക്കിക്കളഞ്ഞവനായ കർത്താവേ, നിന്റെ വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായ നിന്റെ അടിയാരിൽ നിന്ന് നിന്റെ കോപത്തെ നീക്കിക്കളയണമേ. കർത്താവേ, നിനുവ പട്ടണം മുഴുവനും ഏകശബ്ദത്തോടെ നിന്റെ തിരുമുമ്പാ കണ്ണുനീരുകൾ ഒഴുക്കി നിലവിളിച്ചപ്പോൾ നീ അവരുടെ നിലവിളിയും ഉപവാസവും കൈക്കൊണ്ട് ക്രോധത്തിന്റെ ശിക്ഷാവിധി അവരിൽ നിന്ന് നീക്കിക്കളഞ്ഞതുപോലെ നിന്റെ മുമ്പാകെ നിലവിളിക്കുന്ന ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ ആദ്യം കൂട്ടു നിനുവാക്കാരെ പോലെ നിന്നെ വിളിക്കുന്നു. അവരുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ വീഴ്ചയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ സന്തോഷിക്കാതിരിക്കാനായിട്ട് ഞങ്ങളുടെ മേൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷാവിധിയെ കരുണയോടെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കർത്താവേ, നിനുവാക്കാർ തങ്ങളുടെ കണ്ണുനീരുകളിൽ എഴുതപ്പെട്ട സങ്കടത്തെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ നീ അവർക്ക് സങ്കട നിവൃത്തി വരുത്തി കൊടുത്തതുപോലെ ഞങ്ങളുടെ സങ്കടവും കേട്ട് സകല ഉപദ്രവവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിലവായിലെ വൃദ്ധന്മാർ ചാക്ക് ശീല ധരിച്ചുകൊണ്ട് നിലത്തിരുന്നു. യവനക്കാർ ചാരത്തിലും കണ്ണുനീരിലും കിടന്നുരുണ്ടു. ശിശുക്കൾക്കും പൈതങ്ങൾക്കും അവർ മുല കൊടുക്കുക പോലും ചെയ്തില്ല. മണവാളന്മാരും മണവാട്ടിമാരും അലങ്കാരങ്ങളെയും ആഭരണങ്ങളെ നീക്കിക്കൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊളിപ്പിച്ചു. സ്ത്രീകൾ തങ്ങളുടെ വാത്സല്യ മക്കളെ കുറിച്ച് അലറിക്കറിഞ്ഞു. മൃഗങ്ങൾ പുല്ല് കിട്ടായ കൊണ്ട് സങ്കടശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. വൃദ്ധന്മാരും പൈതങ്ങളും ധനവന്മാരും ദരിദ്രന്മാരും രാജാവും പ്രഭുക്കന്മാരും സങ്കടമേറിയ ശബ്ദത്തോടെ ഒരുമിച്ച് നിലവിളിച്ചു. അവരുടെ കണ്ണുനീരുകളാൽ അവരുടെ മുഖങ്ങൾ നനഞ്ഞപ്പോൾ കർത്താവിൽ നിന്നും കരുണകൾ ഒഴുകി അവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിച്ചു. സഹോദരന്മാരെ, നാമെല്ലാവരും കരുണയും പാപമോചനം ലഭിക്കാനായിട്ട് അവരോട് സാദൃശ്യപ്പെടേണ്ടിയിരിക്കുന്നു. അവരുടെ ഉപവാസത്തെയും പ്രാർത്ഥനകളെയും കണ്ണുനീരുകളെയും കൈക്കൊണ്ട് അവരിൽ നിന്ന് ക്രോധത്തെ നീക്കിക്കളഞ്ഞവനായ ത്രിയേക ദൈവത്തിന് സ്തുതി. അവന്റെ കരുണ എല്ലായ്പ്പോഴും നമ്മുടെ മേൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ.
ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ അമാവസം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, മൂന്ന് നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണല്ലോ. ഈ മൂന്ന് നോമ്പ് വളരെ നിശ്ചയോടുകൂടി നമ്മുടെ ആൾക്കാർ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ഞാനിപ്പോൾ ഡാളസിലാണ്. ഡാളസ് സെന്റ് ജോർജ് ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആ പള്ളിയിൽ വെച്ച് മൂന്ന് നോമ്പ് വളരെ ഭംഗിയായിട്ട് അനുഷ്ഠിക്കുവാനൊക്കെ ഒന്നും ക്രമീകരിച്ചിട്ടുണ്ട്. ഡാളസിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ധ്യാനത്തിനായിട്ട് ആളുകൾ വരുന്നുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് വരെ വരെ ആളുകൾ പള്ളിയിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു രീതിയും എനിക്ക് കാണുവാൻ സാധിക്കും. വളരെ അനുഗ്രഹകരമായിട്ട് നമ്മുടെ ആൾക്കാർ ഈ നോമ്പനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നു എന്നുള്ളത് വളരെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ഇനി വാ നോമ്പ് നിശ്ചയോടുകൂടി അനുഷ്ഠിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കുന്ന ഒരുക്കത്തിന്റെ നാളുകളായി അതിന്റെ ഒരു മുൻകുറിയായിട്ട് നിനവേ നോമ്പിനെ കണ്ടുകൊണ്ട് വളരെ താല്പര്യത്തോടുകൂടി അത് അനുഷ്ഠിക്കുകയും പശ്ചാത്താപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ആത്മാവിലൂടെ ദൈവികരായി തീരുവാൻ തോന്നും നമ്മത്തിന്റെ ഒരുക്കുന്ന വലിയ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതിന് ഞാൻ ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഭദ്രാസന കേന്ദ്രത്തിൽ വെച്ച് നടന്ന മീറ്റിങ്ങുകളെ പറ്റി നിങ്ങൾ എല്ലാവരും അറിയുകയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനും സംശയമൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് ഭദ്രാസനത്തിന്റെ ആനുവൽ ക്ലർജി മീറ്റിംഗും ആനുവൽ ഡയസിസൻ അസംബ്ലിയും അസോസിയേഷൻ മലങ്കരസഭ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ മീറ്റിംഗും എല്ലാം ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കോന്നപ്പടിയായി ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളിൽ നിന്ന് വൈദികരും ഭദ്രാസന പ്രതിനിധികളും ഈ മീറ്റിംഗുകളിൽ എത്തുകയും വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയും അനുഗ്രഹകരമായിട്ട് ഇതെല്ലാം പൂർത്തീകരിക്കുവാൻ്റെ കോണമുടിയാകുകയും ചെയ്തു. അതിനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. 5 വർഷത്തെ ഭദ്രാസനത്തിന്റെയും അലങ്കരസഭാ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ്റെ കോണവും ഇടയായി. വളരെ അനുഗ്രഹീതരായ വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുവാൻ്റെ കോണം ഇടയായി എന്നുള്ളതും സന്തോഷം നൽകുന്ന സംഗതിയാണ്. അതിലേക്ക് വളരെ മത്സരിച്ചു എങ്കിലും ഇവരെല്ലാം തന്നെ സഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളായതിന്റെ കോണമുള്ള താല്പര്യത്തിൽ വന്നവരാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഈ ചുമതലകളിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളായതുകൊണ്ട് കുറച്ചുപേര് മാത്രമേ അതിന്റെ നമ്പർ അനുസരിച്ചുള്ളവർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരും ഈ സഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളാകാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും സഭയുടെ വളർച്ചയിൽ പങ്കാളികളാകുവാനുള്ള കോണമുള്ള അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവരുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ്റെ കോണം ഇടയാകരുത് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ്റെ കോണം ഇടയാക്കി ദൈവകൃപയെ സ്തുതിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനുമായി പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭദ്രാസന കൗൺസിൽ സഭാ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇവർക്കെല്ലാം അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറപടിയായി നിർവഹിക്കുവാനും ദൈവഹിതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ ഈ രാജ്യത്തെ ദൈവജനത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ തലമുറയുടെ ഉന്നതിക്ക് അവരുടെ അവർക്ക് മാതൃകയായിരിക്കത്തക്ക രീതിയിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവനിയോഗം ഭംഗിയായി ഉപയോഗിക്കുവാൻ്റെ തോന്നണം. അവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മോട് ദൈവജനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജെറിയച്ചനാണ്. അച്ഛൻ പല സന്ദർഭങ്ങളിൽ നമ്മോട് ഈ ധ്യാനത്തിൽ വന്ന് സംബന്ധിക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഷിക്കാഗോയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അച്ഛൻ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ജോലിയായി അങ്ങനെ കൊച്ചമ്മയുടെ ജോലിയായി അങ്ങനെ കൊച്ചമ്മയുടെ കൂടെ ഇവിടെ വന്നതാണ്. ഷിക്കാഗോയിൽ താമസിക്കുന്നു. ഇപ്പൊ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് പള്ളിയിലെ താൽക്കാലിക ചുമതലയും അച്ഛനുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ജെറിയച്ഛൻ ധ്യാനം നയിക്കുന്നതുമായി.
സുവിശേഷ ഗീതങ്ങളിലെ 61-ാമത്തെ ഗീതം ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കഴക്കുന്നാം. യേശുവിന്റെ തിരുപാദത്തിൽ ഇരുന്ന് ശ്രദ്ധിക്കുകയും തന്റെ വാക്യങ്ങൾ ജീവന്റെ ആധാരമായി സൂക്ഷിക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സ്വർഗീയ നേട്ടങ്ങളെ ഈ ഗീതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ലോകവും അവസാനിക്കും, വാനവും ഇല്ലാതാകും. ദൈവവാക്ക് പ്രമാണിക്കുന്ന ഭക്തന് നാശമില്ലാത്ത, മാലിന്യമില്ലാത്ത നിത്യ അവകാശം ലഭിക്കും. ഈ വാഗ്ദാനം ഒരുപക്ഷെ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. ആ മൂല്യം നഷ്ടപ്പെടുത്താതെ ജീവിപ്പാൻ തക്കവണ്ണം പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അനുഷ്ഠിക്കുന്ന നോമ്പും ഉപവാസങ്ങളും ഒക്കെ നിത്യരാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഒരുക്ക കാലമായി കണ്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ.
യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു വിശുദ്ധവാക്യങ്ങൾ നമ്മുടെ ജീവന യേശുവിൻ സുവിശേഷം നിത്യമാമോപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ദൈവവചനം ജീവനും ശക്തിയുവാകയ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും നീതി കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ സത്യദൈവത്തിൻ ദാസന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു കാക്കുന്ന ദൈവമുഖ പ്രസാദം നിത്യമവർക്കാഹ്ലാദം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ലോകവും അവസാനിക്കും വനവുമില്ലതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാ വാട്ടം മാലിന്യം നാശം ഇല്ല പുറവകാശം കേൾക്കുക നാം വാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജോറിയച്ചനെ വള്ള സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും അഭിമന്യനായ ഇടവക മെത്രാപ്പൊരുത്ത തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, സഭാമക്കൾ ഏറ്റവും ആഗ്രഹത്തോടെ ആചരിക്കുന്ന നോമ്പിലൂടെയാണ് നാം വിശ്വാസത്തോടെ നീങ്ങുന്നത്. പ്രഖ്യാപിത നോമ്പുകളിൽ ഏറ്റവും ചെറുതായതുകൊണ്ടും വലിയ നോമ്പിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിലും തിരുവനിയ തിരുമല സോർപ്പിച്ചതുപോലെ വിശ്വാസികൾ ഏറ്റവും ഭക്തിയോടെയാണ് ഈ മൂന്ന് നോമ്പ് ആചരിക്കുന്നത്. വിശുദ്ധ യോന ദീർഘദർശിയിലൂടെ നിനിവയുടെ ചരിത്രത്തിൽ ദൈവം നടത്തിയ ഇടപെടലിന്റെയും അതുവഴിയായി തിരുത്തിയെഴുതപ്പെട്ട രക്ഷാചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ നോമ്പിനെ നമ്മൾ ആചരിക്കുന്നത്. ഗാദ് ഹേഫർ എന്ന സെബൂലൂൻ പ്രദേശത്ത് നിന്നുള്ള അമിഖായിയുടെ മകനായി പ്രാവ് എന്ന് അർത്ഥം വരുന്ന പേരുള്ള ദൈവപ്രവാചകനാണ് യോന. ഈ ദൈവപ്രവാചകനിലൂടെ അസീറിയൻ സംസ്കാരം കൊടികുത്തിവാണ് ഇസ്താർ ദേവതയെ ദേവപ്രതിഷ്ഠയാക്കി ആരാധിച്ച് അധാർമികതയുടെ പര്യായമായി തീർന്ന നിനിവ പട്ടണത്തെ നന്മയിലേക്ക് തിരിച്ച് ചരിത്രം കുറിച്ച ദൈവ ഇടപെടൽ രക്ഷാചരിത്രത്തിൽ വരുത്തുന്ന വിപ്ലവകരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ നിനിവ നോമ്പിന്റെ പിന്നാമ്പുറ കഥയായി നമ്മൾ ഈ നോമ്പിൽ ഓർക്കുന്നത്. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈ വ്യത്യാസങ്ങൾ തന്നെയാണ്. അതിലാദ്യത്തേത്, രക്ഷന്റെ പദ്ധതിയിൽ നിന്ന് ആരും തിരസ്കരിക്കപ്പെടുന്നില്ല എന്ന സത്യപൂർണമായ വെളിപ്പെടുത്തൽ. A truthful revelation that God's providence has no boundaries at all. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ വഴിയായി വരുന്നതായ വംശപാരമ്പര്യത്തിൽ ഇസ്രായേലിലേക്ക് മാത്രം ചുരുക്കി വച്ചിരുന്ന ദൈവിക രക്ഷണ്യ പദ്ധതിയിലേക്കാണ് അസീറിയൻ സാംസ്കാരിക ആധിപത്യമുള്ള ഒരു പുറജാതിയുടെ ചരിത്രം കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ മൊസൂൾ എന്ന ഇറാഖി പട്ടണത്തിൽ കാലാകാലങ്ങളായി തങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഇസ്താർ എന്ന ദേവതയെയും തങ്ങൾ അവലംബിച്ചു വന്നിരുന്ന അധമമായ സംസ്കാരത്തെയും പശ്ചാത്താപത്തിലൂടെ മാറ്റിമറിച്ച് യഹോവ ഉയർത്തിയ ധാർമ്മികതയെ പിൻപറ്റുവാൻ 120,000 ചെല്ലുവാനും നിനിവാക്കാർ നടത്തിയ ശക്തമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ഈ നോമ്പിന്റെ പിന്നാമ്പുറം എന്ന് നമ്മൾ മറന്നുപോകരുത്. പഴയ നിയമത്തിന്റെ ഉയർന്നതും ബലമുള്ളതുമായ മതിൽക്കെട്ടിനുള്ളിൽ ഇസ്രായേലർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടത് എന്ന് അവർ വിശ്വസിച്ചിരുന്ന ദൈവീക രക്ഷ കൃപയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാവത്തിൽ ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് തുറന്നുകൊടുത്ത ഒരു ചരിത്ര മുഹൂർത്തമാണ് നിനിവയിൽ നാം വേദപുസ്തകത്തിൽ കാണുന്നത്. ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ്. രക്ഷാ പദ്ധതിക്ക് ചുറ്റും മതിൽ കെട്ടി ദൈവവും രക്ഷയും സമൃദ്ധിയും അനുഗ്രഹവും കൃപയും വരദാനങ്ങളുമെല്ലാം ഈ മതിലിന്റെ ഉള്ളിൽ മാത്രമേ ലഭിക്കൂ എന്ന് മൂഢമായി ചിന്തിച്ചിരുന്ന ഒരു പഴയ നിയമ ഇസ്രായേലിന് മുമ്പിൽ ദൈവം മറ്റൊരു രക്ഷാചരിതത്തെ കുറിച്ചു കാണിക്കുന്ന ഒരു വലിയ മുഹൂർത്തമാണ് ഈ നിനുവയുടെ ചരിത്രം. തന്റെ രക്ഷാ ദൗത്യത്തിൽ നിന്ന് ആരും ഒരിക്കലും തിരസ്കൃതരല്ല എന്ന സത്യം ദൈവം ഇസ്രായേലിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജൊനാഥാൻ സ്വിഫ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയതായിട്ട് എന്റെ ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരം: We are God's chosen few. All others will be damned. There's no place in heaven for you. We can't have the heaven cramped. ഒന്നുകൂടെ: We are God's chosen few. All others will be damned. There's no place in heaven for you. We can't have the heaven cramped. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് ഓർക്കണം, ക്രിസ്തീയത്വം എന്നത് അന്യവത്കരണമല്ല. എന്നാൽ ആത്മീക പാതയിൽ പോലും നാം കേമത്വം അവകാശപ്പെടുന്നത് ചിലരെ അഥവാ ഭൂരിഭാഗം വരുന്ന ഒരു ദൈവസൃഷ്ടിയെ അന്യവത്കരിച്ചുകൊണ്ടല്ലേ എന്ന് ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ആരാണ് രക്ഷ പ്രാപിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭൂരിപക്ഷ സൃഷ്ടിയെയും അവഗണിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സമൂഹം മാത്രമാണ് രക്ഷ പ്രാപിക്കുക എന്ന ഉത്തരത്തിൽ ഒതുങ്ങിപ്പോകുന്നു. നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവസൃഷ്ടിയെ അന്യവത്കരിക്കുവാൻ നാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാം ഭരിക്കുന്നത് ഈ മതിൽക്കെട്ടിനുള്ളിൽ ദൈവത്തെയും ദൈവകൃപയെയും തളച്ചിടാം എന്നാണെങ്കിൽ നാം എത്രയോ മൂഢന്മാരാണ്. നിനുവ എന്ന പുറജാതിക്കാണ് ദൈവം രക്ഷാകവചം തീർക്കുന്നതും സ്വന്തം ജനം എന്ന അവകാശപ്പെട്ടവർ മതിലിനുള്ളിൽ അന്നേരം എന്ത് ചെയ്യുകയായിരുന്നു? അവർ ഈ ദൈവത്തിന് ബലിയർപ്പിക്കുകയായിരുന്നു. അന്നേരം അതേ ദൈവം പുറജാതിയാകുന്ന ഭൂരിപക്ഷം ദൈവസൃഷ്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം ഉയർത്തി കാണിക്കുന്നത്. നാം ഇന്ന് മതിലുകൾ പണിതുയർത്തുകയാണ്. നാം ഉയർത്തി പണിഞ്ഞു വെച്ചിരിക്കുന്ന മതിലുകൾ, അത് ഏതുമാകട്ടെ, അത് തകർക്കപ്പെടുവാൻ സമയമായി എന്നും ദൈവകൃപ ആരെയും അന്യരായി കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ മതിലിനപ്പുറത്തേക്ക് വരുന്ന ഭൂരിപക്ഷ ദൈവ സൃഷ്ടിയോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കടമ എന്ന് നമ്മൾ തിരിച്ചറിയണം. മതില് കെട്ടി അതിനുള്ളിൽ അടിമത്തം എന്ന് നമ്മൾ സ്വതന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന അടിമത്വം സ്വയം കൽപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവകൃപ ഈ വേലിക്ക് അപ്പുറമായി വ്യാപരിക്കുന്നു എന്ന് കാണുവാൻ പോലും കഴിയാതെ വരുന്നു നമുക്ക്. ഇന്ന് നമ്മൾ സുരക്ഷിതം എന്ന് പറയുന്ന സ്വയം പണിതുയർത്തിയിരിക്കുന്ന മതിൽക്കെട്ടിന് വെളിയിൽ ദൈവകൃപയുടെ അമൃത് ആസ്വദിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പ്രവാചക ശബ്ദമായി കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവർ, പുതിയ ലോകത്തിൽ ദൈവാഭിക്ഷിക്തരായി അനേകം യോനാമാർ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ് എന്നാണെങ്കിൽ പുതിയ ലോകത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തരായി യോനാമാരാകുന്ന പ്രാവുകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറന്നു ചെല്ലേണ്ട ആവശ്യം ഇന്ന് വളരെയധികമാണ്. ആത്മീയതയുടെ സുരക്ഷിതമായ മതിലിനുള്ളിൽ ലോകമുയർത്തുന്ന ഇരുട്ടിന്റെ തെരുവോരങ്ങളിലാണ് ഈ മതിലിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് പ്രകാശമാകുന്ന നല്ല മാതൃകാ ജീവിത ചര്യകളിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വാക്കുകളിലല്ല, പ്രവർത്തിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. നല്ല മാതൃകകളായി തീരുവാൻ സാധിക്കണം. ദൃഷ്ടാന്തങ്ങൾ അന്യവത്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ നടുവിൽ ക്രിസ്തുവിനെ ദൃഷ്ടാന്തമായി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകകൾ ഇന്ന് അവശേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാനും നിങ്ങളുമാകുന്ന സമൂഹമാണ്. യോനാമാരാണ് ആത്മീകരായി തടഞ്ഞുകൂടിയിരിക്കാതെ ഉണർന്നെഴുന്നേറ്റ് ജീവിത മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സാക്ഷ്യമുള്ള സമൂഹമായിട്ട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തെ മതിലിനുള്ളിൽ, അല്ലെങ്കിൽ ദൈവകൃപയെ മതിലിനുള്ളിൽ കൂട്ടിയിടാം എന്നും അതിന് ഉള്ളിൽ ഉള്ളവരെ നല്ലവരെന്നും രക്ഷിതരെന്നും പുറത്തുള്ളവരെ നശിച്ചവരെന്നും മുദ്രകുത്തുന്ന പൊതു സമൂഹ ചിന്താധാരയുള്ളവർ ഇന്നും ഈ നിരുമാചരിത്രത്തെ കൃത്യമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ദൈവം നമുക്കായിട്ട് ഇടപെടട്ടെ. ആരെയും അന്യവത്കരിക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് നിനുമയുയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മാനസാന്തരത്തിന്റെ പരിപൂർണത പ്രാപിക്കുക എന്ന വെല്ലുവിളിയാണ്. മാനസാന്തരത്തിന്റെ പരിപൂർണത ദൈവം പ്രവാചകനിലൂടെ തിരുത്തപ്പെടേണ്ടവ നിനുവക്കാരോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് മടി കൂടാതെ ചെയ്തവയെല്ലാം ത്യജിച്ച് ജീവിതചര്യകളെ തകിടം മറിച്ച് പശ്ചാത്താപത്തിലൂടെ ശരിയേതെന്ന് മനസ്സിലാക്കി അതിലേക്ക് നടന്നെടുക്കുന്ന ഒരു ജനസമൂഹം നമുക്ക് മുമ്പിൽ ശക്തമായൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. മാനസാന്തരത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ തികവോടെ നിന്നുമായ ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാനാകും. അതിൽ ഒന്നാമത്തത് മാനസാന്തരം പൊടുന്നനെയായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. റിപ്പന്റൻസ് മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്. രണ്ടാമത്തത് വിട്ടുവീഴ്ചയില്ലാത്ത തിരിച്ചുവരവായിരിക്കണം മാനസാന്തരം എന്നുള്ളതാണ്. റിപ്പന്റൻസ് മസ്റ്റ് ബി അൺഡോണ്ടഡ്. റിപ്പന്റൻസ് മസ്റ്റ് ബി ഇമ്മീഡിയറ്റ് ആൻഡ് അൺഡോണ്ടഡ്. മാനസാന്തരം പൊടുന്നനവയായിരിക്കണം, വിട്ടുവീഴ്ചയില്ലാത്ത തിരിച്ചുവരവായി മാനസാന്തരങ്ങൾ അവശേഷിക്കണം. എത്ര എത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു, എത്ര എത്ര കൂതാശകൾ, എത്ര എത്ര വേദപാഠങ്ങൾ. ഇവയൊന്നും നമ്മളിൽ മാനസാന്തരം ജനിപ്പിച്ചിട്ടില്ല എന്നുണ്ടോ? ഇനി അഥവാ നാം മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിമിഷാർത്ഥമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രം. അതുകൊണ്ടായിരിക്കുമല്ലോ യേശുക്രിസ്തു പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആർക്കാണ് ചെവിയില്ലാത്തത്? എല്ലാവർക്കും ചെവിയുണ്ട്. ക്രിസ്തു ഇത് ഊന്നി പറയുവാനുള്ള കാരണം നമ്മളുടെ മാനസാന്തരങ്ങൾ പലപ്പോഴും നിമിഷാർത്ഥമായി മരിച്ചുപോയതാണ് എന്നതുകൊണ്ട് മാത്രമാണ്. യോന വരാനിരിക്കുന്ന വിപത്തുകളെ പറ്റി ഒരു വാചകമാണ് നിനവക്കാരുടെ തെരുവോരത്ത് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തിനെ പറ്റി ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിനവക്കാരുടെ മുമ്പിൽ ആ വചനങ്ങൾ ഉദ്ഘോഷിച്ചപ്പോൾ, ഒരു വാചകം ഉദ്ഘോഷിച്ചപ്പോൾ ചെയ്തുപോയ തെറ്റിനെ പറ്റി പശ്ചാത്തപിച്ച് ധാർമ്മികതയെ മാറോടണയ്ക്കുന്ന ഒരു ദേശത്തെ ആ ഏറ്റെടുത്ത മാനസാന്തരം ദൈവപ്രീതിയിലേക്ക് എത്തുന്നിടം വരെ ശ്രദ്ധയോടെ ആചരിച്ച ഒരു സമൂഹത്തെ മാനസാന്തരത്തിന്റെ മാതൃകാ സമൂഹമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവർ, എത്ര പൊടുന്നനെയാണ് അവർ മാനസാന്തരത്തിലേക്ക് വന്നത്! എത്ര കാര്യ ഗൗരവത്തോടുകൂടിയാണ് അവർ ആ മാനസാന്തരത്തെ കണ്ടത്! വിട്ടുവീഴ്ചയില്ലാത്തൊരു തിരിച്ചുവരവ് ഈ മാനസാന്തരത്തിൽ അവർക്ക് ദർശിക്കുവാൻ സാധിച്ചു എന്നതാണ് ഈ മാനസാന്തരത്തിന്റെ പ്രത്യേകത. ശൗലിൽ നിന്ന് പൗലോസിലേക്കുള്ള മാറ്റം, ക്രിസ്തുവിനെ തെരുവോരത്ത് ദർശിച്ച മാത്രയിൽ സംഭവിച്ചതാണ്. അതിന് കാതലായ കാലതാമസങ്ങളൊന്നും വന്നില്ല. എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ അപരിചിത ശബ്ദത്തെ കാലതാമസം കൂടാതെ പിൻപറ്റിയതും മാനസാന്തരത്തിന്റെ ഇമ്മീഡിയസി ആൻഡ് അൺഡോട്ടഡ്നെസ് അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോൾ മാനസാന്തരം ഇമ്മീഡിയറ്റ് ആയിരിക്കണം, അൺഡോണ്ടഡ് ആയിരിക്കണം. ക്രിസ്തുവിന്റെ ഒരു ഭാഗത്ത് തൂക്കപ്പെട്ട ഒരു കള്ളൻ ഇതിൽ വേദന കൊണ്ട് പുളയുമ്പോൾ പോലും താൻ അന്നേരം കണ്ടെത്തിയ ദൈവത്തെ ഒടുന്നനവേ ഏറ്റുപറഞ്ഞ് കാലതാമസം വരുത്താതെ ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് അയാൾ പറുവീസായുടെ അനുഭവത്തിലേക്ക് ക്രിസ്തുവിനോടൊപ്പം മാറ്റപ്പെടുന്നത്. അതല്ലായിരുന്നെങ്കിൽ, പുറത്തുനിന്ന് കഴിഞ്ഞോട്ട കർത്താവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുവാൻ, തെറ്റായത് ഉപേക്ഷിക്കണം എന്ന് നമുക്കറിയാം. എന്നിട്ടും കാലതാമസം വരുത്തുന്നതിന് എന്ത് ന്യായീകരണമാണ് നമ്മുടെ അടുക്കലുള്ളത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ താമസിപ്പിക്കുന്നത്? പനി വരുന്ന ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പനി വരുന്ന കുട്ടികൾ ഡോക്ടറിന്റെ അടുക്കൽ പോകാം എന്ന് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കില്ല. അവർ വേണ്ട വേണ്ട എന്ന് നിലവിളിക്കും, കരച്ചിലാകും, ബഹളമാവും. എന്താണ് കാരണം എന്ന് നമുക്കറിയാം. ഡോക്ടർ കുത്തിവെക്കുമെന്നതാണ് ഭയം. കുത്തിവെക്കുമ്പോൾ വേദനയുണ്ടാവും. മാനസാന്തരവും ഒരു തരം കുത്തിവെപ്പലാണ്, കുത്തിവെക്കാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. തെറ്റ്, പാപം, തിന്മ, തെറ്റായ ജീവിതചര്യ എന്നീ രോഗങ്ങൾ മാറ്റുവാൻ നടത്തപ്പെടുന്നൊരു കുത്തിവെയ്പ്പാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ചില വേദനകൾ ഉണ്ടാക്കും. പനി വന്ന് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിമിഷാർത്ഥമായി നേരിടുന്ന ഈ ചെറിയ വേദന. ആ വേദന പിന്നീടുണ്ടാകുന്ന നല്ല സൗഖ്യത്തിലേക്ക് നമുക്ക് വഴി കാണിക്കുകയും ചെയ്യുകയില്ലേ? നമ്മുടെ തെറ്റുകളും കുറവുകളും എത്ര കഠിനമോ കാലപ്പഴക്കമോ ഉള്ളതാണെങ്കിലും ശരി ഏതാണ് എന്ന് ബോധ്യപ്പെടുന്ന മാത്രയിൽ തന്നെ ആ തെറ്റുകളെ ചുഴന്നു കളഞ്ഞ് നന്മയെ പുലുകുവാനുള്ള ഒരു ആർജവത്വം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മളുടെ നേരെ വിരൽ ചൂണ്ടി നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ശത്രുവായിരുന്നാൽ പോലും അതിനെ ഉൾക്കൊള്ളേണ്ട ആർജവത്വം നമ്മൾ കാണിക്കണം. നിനിവ എന്ന അസീറിയൻ പട്ടണത്തിൽ നിനിവക്കാരുടെ തന്നെ തെറ്റുകളെ വിരൽ ചൂണ്ടി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഒരു അസീറിയൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന മനുഷ്യനായിരുന്നില്ല. അസീറിയൻ സംസ്കാരത്തിന്റെ നേരെ വിപരീതത്തിൽ നിൽക്കുന്ന ഒരു ഇസ്രായേലിയനാണ്, ഒരു യഹൂദ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് അവരുടെ മുമ്പിൽ വന്നതുകൊണ്ട് അവരുടെ തെറ്റുകളെ വിളിച്ചു പറഞ്ഞത്. നമ്മളുടെ മുമ്പിൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള നമ്മുടെ അഭിപ്രായം എങ്ങനെയുള്ളതാണ്? ശീലമായി തീർന്നിട്ടുള്ള നമ്മുടെ പല തെറ്റുകളും കുറവുകളും തിന്മകളും പാപങ്ങളുമെല്ലാം തെറ്റാണെന്ന് മനസ്സിലാകുന്ന മാത്രയിൽ തന്നെ അതിനെ ജീവിതത്തിൽ നിന്ന് ചുഴന്നു കളയുവാൻ നമുക്ക് എന്തേ കാലതാമസം? ശീലമായി തീർന്ന മദ്യപാനം, പുകവലി, അധാർമിക ജീവിതം, കള്ളത്തരങ്ങൾ, ദുഷ്ടത, അക്രമം, ഇനി അതിനെല്ലാം അപ്പുറം വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആദ്യത്തെ നമ്മുടെ വിശുദ്ധ കുമ്പസാരം മുതൽ ഇന്ന് വരെയും നിരന്തരമായി നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുള്ള പാപങ്ങൾ എന്താണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്? നമ്മളുടെ മാനസാന്തരങ്ങൾ ശരിയായ മാനസാന്തരങ്ങളല്ല എന്ന് തന്നെയല്ലേ? നമ്മുടെ മാനസാന്തരങ്ങൾ ഇവിടെ ഈ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഇവിടെ ഇപ്പോൾ തുടങ്ങണം എന്നാണ് നിന്നുവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാത്തിരിക്കുവാൻ ആർക്കാണ് സമയം? ആരാണ് കാത്തിരിക്കുക? അപകടം ഇവിടെ നമ്മുടെ വാതിൽക്കൽ തന്നെ എത്തി നിൽക്കുന്നു. ഇതിനൊരു അവസാനം നമ്മുടെ വാതിൽക്കൽ എത്തി നിൽക്കുകയല്ലേ? കാത്തിരിക്കാൻ സമയമില്ല പ്രിയമുള്ളവരെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ നോമ്പ് നല്ല ഒരു മാനസാന്തരത്തിന്റെ അവസരമായിട്ട് തീരണം. നമുക്ക് ചുറ്റും നമ്മൾ തന്നെ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്ന ഇനി പണിയുവാനിരിക്കുന്ന മതിൽക്കെട്ടുകൾക്ക് വെളിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നല്ല ജീവിത മാതൃകകൾ സൃഷ്ടിക്കുവാൻ, ആ ലോകത്തിലേക്ക് ഭൂരിപക്ഷമാകുന്ന ദൈവസൃഷ്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവർ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും പാപങ്ങളിലും തിന്മകളിലും ഇരിക്കുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. അതോടൊപ്പം നല്ല മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലതും അർത്ഥവത്തുമായ ഒരു നോമ്പ് ആയി ഈ നോമ്പിന്റെ കാലഘട്ടം തീരട്ടെ. നല്ല ജീവിതചര്യയുള്ള മാതൃകയുള്ളവരായി നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിനൊരവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മൂന്ന് നോമ്പിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹീതമായ ചിന്തകൾ ആയിരുന്നല്ലോ നമ്മളോട് പങ്കുവച്ചത്. യൂണിവേഴ്സാലിറ്റി ഓഫ് സാൽവേഷൻ എന്നുള്ളത് നമ്മള് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. രക്ഷ എല്ലാവർക്കുമുള്ളത്. യേശുക്രിസ്തുവിന്റെ ജന്മം പോലും പറയുന്ന ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ സ്വർഗീയ സന്ദേശം എന്ന് പറയുന്നത് സർവ്വജാതികൾക്കും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം എന്നുള്ളത്. രക്ഷയുടെ യൂണിവേഴ്സാലിറ്റി അത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പുസ്തകം കൂടിയാണ് യോനാ പ്രവാചകന്റെ പുസ്തകം. നിനവയിലെ ജനങ്ങളുടെ രക്ഷ, അതിനുവേണ്ടി ദൈവം പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നതും സ്വന്തജനത്തിന്റെ രക്ഷ എന്നുള്ളത് ഇപ്പോഴും ചില സമൂഹങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയാമല്ലോ കത്തോലിക്ക സഭ ഒരു രണ്ടാം വത്തിക്കാൻ വരെ പറഞ്ഞിരുന്നത് കത്തോലിക്ക സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ്. അതിനു മുമ്പേ പെന്തക്കോസ്തുകാർ പറഞ്ഞു തുടങ്ങി. പെന്തക്കോസ്ത് വിഭാഗത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ തന്നെ. യൂണിവേഴ്സാലിറ്റി ഓഫ് സാൽവേഷൻ എന്നുള്ളത് പഴയ നിയമകാലം മുതലുള്ള ഒരു ചിന്തയാണ് എല്ലാ മനുഷ്യരെയും. കാരണം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച 120,000 ചിലധികം വരുന്ന ഈ ജനത്തോട് എനിക്ക് മനസ്സലിവില്ലേ. മനുഷ്യനെല്ലാവരും ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണെങ്കിൽ അവരെയെല്ലാം ദൈവിക രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ പാഠം യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നിനവയുടെ മാനസാന്തരത്തിലൂടെ നൽകുന്നതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ അവസാന സമയത്ത് തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ സുവിശേഷം നൽകുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഭൂമിയുടെ അതിർത്തികളോളം പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം അവരെ ചുമതലപ്പെടുത്തുന്നതും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. സർവജനത്തെയും രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഒരാഹ്വാനമാണ് യോനാ പ്രവാചകൻ നൽകുന്നത്. സത്യത്തിൽ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇതാ. സഭയുടെ ദൗത്യം, ഞാനും നിങ്ങളുമൊക്കെ ഈ ഓർത്തഡോക്സ് സഭയിൽ അംഗമായിരിക്കുമ്പോ നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് സർവജനത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്ന്. നമ്മുടെ രക്ഷയുടെ അതിന്റെ അത് സുനിശ്ചിതമാക്കുക എന്നുള്ള ഒരു ചിന്തയില്ല പലപ്പോഴും നമ്മളെ ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ രക്ഷ സുനിശ്ചിതമാക്കുക എന്നുള്ളത് പക്ഷെ ക്രൈസ്തവരായിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ പെട്ടതാണ് സർവജനത്തെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു വിളിയും ആ ഒരു കമ്മീഷനെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകവും നിനവയുടെ മാനസാന്തരവും എല്ലാം നമ്മൾക്ക് നൽകുന്ന സർവജനത്തിന്റെയും രക്ഷ എന്നുള്ളത് അത് ഗൗരവമായിട്ട് തന്നെ സഭ ഒന്നിച്ച് എടുക്കേണ്ട ഒരു വലിയ സംഗതിയാണ് എന്നുള്ളത് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം അച്ഛന്റെ ധ്യാനത്തിലൂടെ ഇടയായി എന്നുള്ളത് സംശയം. മാനസാന്തരവും അതിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്മീഡിയസി എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് അച്ഛൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമ്മീഡിയസി ഓഫ് റിപ്പന്റൻസ്, മാനസാന്തരം. നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനിവിടെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡാളസിൽ ഈ മൂന്ന് നോമ്പിന്റെ ഈ ധ്യാനം നടക്കുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട തീമായി ചെടുത്തിരിക്കുന്ന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ തീമ യോനാ പ്രവാചകന്റെ യോനാ തർശീസിലേക്ക് കപ്പൽ കയറി കപ്പൽ കിടന്നുറങ്ങുമ്പോ ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കപ്പൽ പ്രമാണി വന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ചോദ്യം, നീ ഉറങ്ങുന്നത് എന്ത്? മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ
മനസ്സില്ലാതെ അലസനായി കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മളുടേതെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് നമ്മൾ സമ്മതിക്കേണ്ട സംഗതിയാണ്. മാനസാന്തരത്തിന്റെ അനുഭവത്തെ പറ്റി മനസ്സിലാക്കാതെ ചെയ്ത തെറ്റ് മറച്ചുവെച്ച് കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ് നമുക്ക്. അവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, നീ ഉറങ്ങുന്നത് എന്ത് എന്ന ചോദ്യം. ആ ഉറങ്ങുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം യോന ഉണർന്നെഴുന്നേറ്റ് തന്റെ യാത്ര തിരിച്ച് നിനവയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. നാമ നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പദങ്ങള് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുക. പാപപരിഹാരവും പാപമോചനവും. പാപമോചനം എന്താണെന്ന് നമുക്കറിയാം. കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അബ്സല്യൂഷൻ പ്രയർ നടത്തും, അപ്പോ പാപമോചനമായി. പക്ഷെ അതിന് മുമ്പ് ഒരു സംഗതി ഉണ്ട്, എന്താണെന്നറിയാം? പാപപരിഹാരം, ഇത് രണ്ടും രണ്ട. പാപപരിഹാരം എന്നുള്ളത് പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തം കഴിഞ്ഞ പാപമോചനം, ഇത് രണ്ടും നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പ്രായശ്ചിത്തമുണ്ട്, പ്രായശ്ചിത്തം എന്നല്ല, ഒരു തിരിച്ചുവരവുണ്ട്, തിരിച്ചുവരവ്. അതാണ് പ്രായശ്ചിത്തം, പാപപരിഹാരം. ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടാകണം, അത് കഴിഞ്ഞാണ് മോചനം എന്ന് പറയുന്നത്. നിനവെ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന സംഗതി അതാണ്. യോനാ പ്രവാചകൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോ അവനോട് ദൈവം പറയുന്നില്ല, ഓക്കെ നീ തെറ്റൊക്കെ ചെയ്തു, ഓക്കെ എന്നാ നീ തർശീസിലേക്കുള്ള കപ്പൽ കയറില്ല, എന്നാ കപ്പൽ കയറി നീ അങ്ങ് പോയിക്കോ, ഇനി കുഴപ്പമില്ല, എന്തായാലും അതിനകത്ത് കയറി വണ്ടിക്കൂലിയൊക്കെ കൊടുത്തില്ലേ, വണ്ടിക്കൂലിയൊക്കെ കൊടുത്തു എല്ലാം ചെയ്തു, ഇനിയിപ്പോ ഇനി ആ കപ്പലിൽ തന്നെ പോകാൻ. അങ്ങനെ പറയുന്നില്ല. നമ്മുടെയൊക്കെ പാപമോചനത്തെ പറ്റിയുള്ള ചിന്ത അതാ. എനിക്ക് തന്നെ ഇന്ന് പ്രസംഗിക്കുന്നതും ആളുകളൊക്കെ പ്രസംഗിക്കുന്ന ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോഴൊക്കെ എല്ലാ പ്രസംഗരും പറയുന്നത് എന്ത് ചെയ്ത് തെറ്റ് ചെയ്താലും അത് ദൈവം ക്ഷമിച്ചോളും എന്നുള്ള രീതിയാണ്. അത് ക്ഷമിക്കും, പക്ഷെ അതിന് പരിഹാരമുണ്ട്. പരിഹാരത്തിലൂടെ ഇതിനു ശേഷമായി ക്ഷമ എന്ന് പറഞ്ഞു. നമ്മുടെ തെറ്റുകൾ ഏറ്റവും വലുതായാലും സങ്കീർണമായാലും അത് ഹിമം പോലെ വെളുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്, അത് അത് അങ്ങനെയാണ്, അത് സത്യമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ആ പാപമോചനം ലഭിക്കണമെങ്കിൽ അതിനൊരു പരിഹാരം. യോനാ പ്രവാചകനോട് തർശീശിലേക്ക് നീ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, യഹോവ നീ തെറ്റ് നിനക്ക് മനസ്സിലായി, ഓക്കെ നീ പശ്ചാത്തപിക്കുന്നു, നീ ഇന്ന് തർശീശിൽ തന്നെ പോയി സുഖാസമായിട്ട് കഴിഞ്ഞു, നിനക്ക് നിനവേ പോകാൻ വയ്യെങ്കിൽ നീ പോകണ്ട എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അവനോടുള്ള കൽപ്പന അവനോട് പൂർത്തീകരിക്കാൻ അവനോട് നീ അത് പരിഹാരം ചെയ്യണം. അവൻ യാത്ര തിരിച്ചുവിട്ടു, അവൻ യാത്ര തിരിച്ചുവിട്ട് അടുത്ത കപ്പലിൽ കയറി, കൂലി കൊടുക്കണ്ടാത്ത ഒരു കപ്പലിൽ കയറി, ഒരു വലിയ മത്സ്യത്തിന്റെ വായിലൂടെ വയസ്സിലൂടെ അവൻ നിനവയിൽ തിരിച്ചു വന്നു. എന്നോട് തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തിൽ നിന്ന് മാറിയപ്പോ ആ മാറിയതിന് പരിഹാരം കണ്ടെത്തി. അവൻ തിരിച്ചു വന്നു, നിനവേല ജനത്തെ ഉപദേശിച്ചു, തന്റെ ദൗത്യം പൂർത്തീകരിച്ചു, തന്റെ ചുമതല നിർവഹിച്ചു. അവൻ തെറ്റിപ്പോയതിന് പരിഹാരം കണ്ടെത്തി, തന്റെ ജീവിത ദൗത്യം പൂർത്തീകരിച്ചു. അവിടെയാണ് പാപമോചനത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. പാപപരിഹാരവും പാപമോചനവും അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മാനസാന്തരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് റിപ്പന്റൻസ് എന്നുള്ളതിന്റെ അർത്ഥം ഈ രീതിയിൽ ഈ രണ്ട് വ്യത്യസ്തമായി തന്നെ നാം മനസ്സിലാക്കി ചിന്തിക്കണം. അത് നമുക്ക് അതിനുള്ള ഒരു പാപപരിഹാരം നൽകാൻ തക്കവണ്ണ ഒരു ചാൻസ് ദൈവം തന്നെ തരുന്നുണ്ട്. ഒരു ദ ലോർഡ് ഗോഡ് പ്രൊവൈഡ് എ സെക്കൻഡ് ചാൻസ് ടു നോവ ടു നോ ടു ജോന ഫോർ ഫുൾഫില്ലിങ് ഹിസ് അവന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ തക്കവണ്ണം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നുണ്ട്. ആ സെക്കൻഡ് ചാൻസിലൂടെ കഴിയുമ്പോഴാണ് പാപമോചനം എന്നുള്ളതും നാം മനസ്സിലാക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ച് കുർബാന കൊള്ളുക എന്നുകൊണ്ട് മാത്രം പാപപരിഹാരം പാപമോചനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ നിന്റെ പാപമോചനത്തിന്റെ ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിൽ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് പ്രയാസമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അവനോട് പോയി നിരപ്പായി പാപപരിഹാരം പ്രാപിച്ചതിന് ശേഷം പാപമോചനത്തിന് വേണ്ടിയുള്ള ബലിയർപ്പിക്കാൻ കർത്താവ് പറയുന്നതാണ്. ഈ ഒരു ചിന്തയിൽ വേണം നമ്മൾ ഈ നോമ്പിനെ കാണാൻ. ഈ നോമ്പും മാത്രമല്ല, ഇത് മുൻകുറിയായിരിക്കുന്ന, ഇത് വലിയ നോമ്പിന്റെ മുൻകുറിയായിട്ടാണല്ലോ ഈ നോമ്പ് നാം അനുഷ്ഠിക്കുന്നത്. അടുത്ത നോമ്പിലേക്ക്, വലിയ നോമ്പിലേക്ക് നാം ഒരുങ്ങുമ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പാപമോചനത്തിന്റെ നോമ്പ് അല്ലെങ്കിൽ അനുതാപത്തിന്റെ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പാപ പരിഹാരവും അതിലൂടെ മോചനവും പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ദൗത്യം, അല്ലെങ്കിൽ അതാണ് നമ്മെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട സംഗതിയാണ്. അതാണ് നിനവയിലെ നോമ്പും നിനവാ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ നമ്മൾക്ക് ഉണ്ടാകേണ്ട അനുഭവം. അതാണ് യോനാ പ്രവാചകന്റെ ജീവിതം നമ്മൾക്ക് നൽകുന്ന പാഠവും. അത് പ്രത്യേകമായിട്ട് ഓർക്കുവാൻ്റെ കവണ്ണം ഈ നിനവാ നോമ്പ് അനുഷ്ഠാനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ചിന്തകൾ നമുക്ക് നൽകുകയും അത് അധ്യാനിക്കുവാൻ്റെ കവണ്ണം നമുക്ക് മുഖാന്തരമായി തീരുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജെറിയത്തിനോട്ടുള്ള സന്തോഷം നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
എൻ്റെ ഉടയവനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്നുള്ള ഗീതം ദൈവസ്ഥാനത്തിന്റെ സമർപ്പിക്കാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ പറച്ചു പരി നിന്നെ കാക്കണമേ, പൊളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നാധാരങ്ങൾക്കെന്നോ നീ കാവലതായും നിൽക്കണമേ, നിന്നിൽ ദോഷം ചെയ്യുവാൻ വിചാരമുദിക്കരുതേ. കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നയരി കിംബപ്പെടുത്താനിട വരുമേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും, നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമക
പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പറഞ്ഞത്, സിസിലി, മോളി, രാജു, എലിസബത്ത്, രാജി, കുഞ്ഞമ്മ, സാമുവൽ, ആലീസ്, പ്രൈസ്, രൂബൻ, ഡാനിയൽ, എന്റെ ദൈവസ്ഥാനത്തിൽ ഓർക്കാം. അതോടൊപ്പം 12th ഗ്രേഡിൽ പഠിക്കുന്ന ഒരു മകൻ, ഏബിൾ ആബേൽ എന്നാണ്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്, മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അനുവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അന്നമ്മ വർഗീസിനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഷാജി അച്ഛനുള്ള ഷാജി അച്ഛന് ദൈവന്റെ ബ്രെയിന് പ്രയാസമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഷാജി അച്ഛനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രശ്മി ശാമുവൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ കൂടി കടന്നു പോകുന്നു. ജസ്മി സുനിലിനെ ദൈവത്തിനകത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രാജൻ എന്ന് പറയുന്ന ആളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം.
സർവാധിപതിയും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു ബുധനാഴ്ച കൂടെ കർത്താവേ നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനും ദൈവിക വചനങ്ങളെ കേൾക്കുവാനും നിന്നെ പാടി സ്തുതിക്കുവാനും ഞങ്ങൾക്കൊരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിലെ ജനത്തിന്റെ നിലവിളി കേട്ട കർത്താവേ, ഞങ്ങളുടെ സങ്കട ശബ്ദത്തെ അവിടെ ശ്രവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിലെ ജനങ്ങൾക്ക് പാപപരിഹാരവും പാപമോചനവും നൽകിയതുപോലെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കും അവിടുന്ന് പാപമോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കുറവുള്ളവരും ബലഹീനമാവുന്നു കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ സങ്കടങ്ങളെയും അവിടുന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ ബാധിച്ച് കർത്താവേ, ഇവിടെ പേരോർക്കപ്പെട്ട എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. ചിരവ്യാധികളാലും രോഗങ്ങളാലും വലഞ്ഞിരിക്കുന്ന എന്റെ മക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് വരുന്നവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ച് കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് അവിടുന്ന് ശമനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ കഴിയുന്ന കർത്താവേ, അനേകർ കർത്താവേ രോഗത്തിലകപ്പെട്ട് ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്നു കർത്താവേ. അവർക്ക് വേണ്ടി നടത്തുന്ന എല്ലാ ചികിത്സകളും മരുന്നുകളും ഒക്കെ ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങളുടെ രോഗബന്ധനങ്ങളെല്ലാം അഴിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊടുക്കും വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവേ, ഞങ്ങളും ജീവിപ്പാൻ തക്കണം ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസാന്തരത്തിന്റെ ഫലം കായ്പാൻ തക്കണം ഞങ്ങളെ നീ സഹായിക്കണമേ. നിലവിലെ ജനങ്ങൾ കർത്താവേ വിജാതീയരായിരുന്നെങ്കിലും ദൈവശബ്ദം ശ്രവിക്കുവാനും അനുദിപ്പിക്കുവാനും ദൈവസന്നിധിയിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാനും ഇടയായതുപോലെ കർത്താവേ, ഞങ്ങളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അതിന്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അടിയങ്ങൾ അറിഞ്ഞു കർത്താവേ. വിവിധ രോഗങ്ങളും കർത്താവേ വിവിധ പ്രശ്നങ്ങളുമായിട്ട് അഴലുന്ന ലോകത്തെ അവിടുന്ന് ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും കർത്താവെ കഴിയുന്ന എല്ലാവർക്കും അവിടുന്ന് സമാധാനം സന്തോഷം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ കർത്താവെ കലഹിച്ചും ശണ്ടയിട്ടും കർത്താവെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം ഏറി വരുന്നു കർത്താവെ. നഷ്ടപ്പെടുവാൻ ഒത്തിരി സാധ്യതയുള്ളതായി ലോകത്തെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ ദൈവകൃപയിൽ നിറഞ്ഞ് ജീവിക്കാനും പഠിക്കുവാനും വളരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പോയിരിക്കുന്ന എല്ലാവർക്കും ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലെ പോക്കിലും വരവിലൊക്കെയും കർത്താവിന്റെ കൃപ ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമർത്താവെ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ആവശ്യമായിരിക്കുന്ന കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ അർത്താവെ. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട തിരുമേനിമാരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകാലി ഭദ്രാസനത്തിന്റെയും ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന തിരുമേനിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കൊക്കെയും ദൈവകൃപ നൽകി ഈ ഭദ്രാസനത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ ഒരു വഴിത്തിരിവിലേക്ക് വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന യോഗത്തിൽ കർത്താവേ ഇന്ന് തിരുവചനം ഘോഷിച്ച അവിടുത്തെ കർത്തദാസിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മള നിറയ്ക്കണേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും കർത്താവേ അവിടുന്ന് ചെറുതായോ വലുതായോ സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും സമ്മതിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് അറിയുന്നുവല്ലോ. സ്വർഗത്തിൽ കേട്ട് അനവൃതമായ നന്മയോട് നിറച്ചങ്ങളെ വഴി നടത്തണമേ. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരിച്ചു സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അബ്രഹാം ദിസ്ഹാക്കിനെ യാക്കോനോട് വിസ്പിക്കണമേ.
ഞങ്ങൾ എല്ലാവരും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിയുടെ സംബന്ധവും ആവാസ്യം വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും വരുന്നതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചായി നിന്റെ മക്കളെല്ലാവരോട് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളുമായി കഴിയുന്ന എല്ലാ രോഗികളോടും ഇവിടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകണമേ.
പ്രാർത്ഥനയ്ക്കായിട്ട് പേര് പറഞ്ഞതിൽ ഒരു വിഷയം കൂടെ ഓർക്കേണ്ടത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഡാലസിലെ ശോഭന എന്ന് പറയുന്ന ഒരു മകൾ 35 വയസ്സുള്ള മകളാണ്. ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. വളരെ നാളുകളായിട്ട് രോഗം ബാധിച്ചിരുന്ന മകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഈ മകൾക്ക് നിത്യശാന്തി ലഭിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ മകളെ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷെല്ലാമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മത്രാപുരത്തിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം വളരെ ശ്രേഷ്ഠമായ വളരെ ചിന്തോദ്ദീപകമായ ഒരു ചിന്ത പകർന്നു വന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ചെറിയ അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വാസ്തവത്തിൽ ഇന്നലെ വൈകിട്ടാണ് അച്ഛനോട് അറിയിക്കാനായിട്ട് കഴിഞ്ഞത്. മറ്റൊരു വൈദികനായിരുന്നിട്ടില്ലെങ്കിലും പെട്ടെന്ന് അസൗകര്യം വന്നു. എങ്കിലും വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അച്ഛന് അത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് നല്ല ഒരു ചിന്ത നമുക്ക് പകർന്നു വരികയും ചെയ്തു. പ്രിയപ്പെട്ട ജീവിതത്തിനുള്ള നന്ദി അറിയിക്കും. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും വിലയേറിയ വാക്കുകളും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യുന്നു. പറമേലിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ശ്രീപോസച്ചൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അർമിനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവക്കളെയും വളരെ ഭക്തിയോടുകൂടെ ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ ഒരു നോമ്പിന്റെ 3 നോമ്പിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ പള്ളിയിലും വിശുദ്ധ കുർബാനയുണ്ട്. കുർബാനയ്ക്കൂടെയൊക്കെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അനുതാപത്തിൽ കൂടി വിശുദ്ധി പ്രാപിക്കാൻ തക്കവണ്ണം ഈ നോമ്പൊക്കെ നമുക്കെല്ലാവർക്കിടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ഉച്ച മുതലെയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ, അതുപോലെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട സഹോദരി സാറാമ്മ, എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.